بسم الله الرحمن الرحيم ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت وقل عسى أن يهديني ربي لأقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن
بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد നമ്മൾ ഹജ്ജിന് മുമ്പ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സയഖൂലൂന സലാസതു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതു സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفتي فيهم منهم أحدا أصحاب الكهف ചരിത്രത്തിൽ അവരുടെ എണ്ണം ആ എണ്ണത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ച ആയത്തിനെയാണ് വിശദീകരിച്ചത് ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശിഷ്യ നൽകുന്ന ഒരു ഉത്ബോധനം പിന്നെ ഗുഹാവാസികൾ ഗുഹയിൽ താമസിച്ചതിന്റെ എണ്ണം എത്ര കാലമാണ് അവർ ഗുഹയിൽ താമസിച്ചത് ആ ഭാഗമാണ് ഇൻഷാല്ല ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ولا تقولن لشيء اني فاعل ذلك غدا الا ان يشاء الله واذكر ربك اذا نسيت وقل عسى ان يهديني ربي لاقرب من هذا رشدا ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله اعلم بما لبثوا له غيب السماوات والارض ابصر به واسمع ما لهم من دونه من ولي ولا يشرك في حكمه احدا لا يشرك في حكمه احدا طيب ഇവിടെ ولا تقولن لشيء اني فاعل ذلك غدا എന്താ അർത്ഥം ولا تقولن നീ പറയരുത് നീ പറയുക തന്നെ ചെയ്യരുത് നൂനെ തൗകീദിന്റെ നീ പറയുക തന്നെ ചെയ്യരുത്. ലിഷൈഇൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയും, ലിഷൈഇൻ എന്ന് പറഞ്ഞാൽ ലി അജലിഷൈഇൻ, ഒരു കാര്യത്തിന് വേണ്ടിയും. ലാമത്താലിന്റെ ഒന്നുകൂടി നമുക്ക് പറയാം, ഒരു കാര്യത്തിന് വേണ്ടിയും നീ പറയരുത്. ഇന്നി ഫാഇലുൻ ദാലിക്, ഞാൻ അത് പ്രവർത്തിക്കുന്നവനാണെന്ന്, നിശ്ചയം ഞാൻ അത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഗദൻ, ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നറിയാം, ഫ്യൂച്ചറിൽ, ഫീ മുസ്തഖ്ബിലിൽ സമാൻ, ഭാവിയിൽ, ഭാവിയിൽ ഞാനത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഇല്ലാ അയ്യഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ അയ്യഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ല ഖായിലൻ ഇൻഷാ അല്ലാഹ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നവനായിട്ടല്ലാതെ, ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നവനായിട്ടല്ലാതെ. അപ്പൊ പറഞ്ഞ എന്താ, ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ഭാവിയിൽ അത് പ്രവർത്തിക്കുന്നവനാണ് എന്ന് നീ പറയരുത്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. അപ്പൊ വലാ തഖൂല ലിശൈഇൻ, ഒരു കാര്യത്തിന് വേണ്ടിയും താങ്കൾ പറയരുത്. ഇന്നി ഫാഇലു ദാലിക ഗദൻ, ഭാവിയിൽ ഞാനത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഇല്ലാ അയ്യഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. വദ്കുർ റബ്ബക, താങ്കളുടെ റബ്ബിനെ താങ്കൾ ഓർക്കുകയും ചെയ്യുക. ഇദാ നസീത്, താങ്കൾ മറക്കുകയായാൽ. ഇദാ നസീത്, നസീത എന്നാണ് മറന്നു. ഇദാ നസീത്, താങ്കൾ മറക്കുകയായാൽ. വഖുൽ, താങ്കൾ പറയുകയും ചെയ്യുക. അസ അൻ യഹ്ദിയനി, അസ എന്ന് പറഞ്ഞാൽ മിൻ അഫാലി തറജിയാണ്, ആയേക്കാം എന്ന അർത്ഥത്തിൽ. അസ അൻ യഹ്ദിയനി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം. അസാ യഹ്ദിയനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചേക്കാം. ലി അഖ്റബ മിൻ ഹാദാ റഷദ, ലി അഖ്റബ എന്നാണ് ഏറ്റവും അടുത്തതിലേക്ക്. മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ സന്മാർഗ പൂർണമായ, ഇതിനേക്കാൾ സന്മാർഗ പൂർണമായ. ഇത് ആയത്തിന്റെ അർത്ഥമാണ്. നമുക്കതിന്ന് ഒന്നുകൂടി പറയാം. ഇവിടെ വലാ തഖൂലൻ വാവ് ആത്തിഫിന്റേതാണ്. അതായത് കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഫലാ തുമാരി ഫീഹിം അഹദൻ, അവരിൽ ഒരാളോട് നിങ്ങൾ കുതർ തർക്കത്തിന് പോകരുത്. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ വേദക്കാരോട് നിങ്ങൾ ഫത്വ ചോദിക്കുകയും അരുത്. മനസ്സിലല്ലേ, ഒരാളോടും ഫത്വ ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അതിലേക്കാണ് ഇത്, ഈ ജുംല ശേഷം വരുന്ന ജുംലന്റെ ബന്ധം അതിനേക്ക് ബന്ധിപ്പിക്കാനാണ്. വലാ തഖൂലന്ന, നിങ്ങൾ പറയുകയും ചെയ്യരുത്, അതാണ്. വലാ തഖൂലൻ, നിങ്ങൾ പറയുകയും ചെയ്യരുത്. നൂന് തൗക്കീദിന്റെ നൂണ, അപ്പൊ നിങ്ങൾ പറയുക തന്നെ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ. ലിഷൈഇൻ, ലിഷൈഇൻ എന്നാണ് അവിടെ ലാമ് താലിലിന്റെ, അല്ലെങ്കിൽ ലി അജലി ഷൈഇൻ, ഒരു കാര്യത്തിന് വേണ്ടിയും, ഒരു കാര്യത്തിന് വേണ്ടിയും. അല്ലെങ്കിൽ ലാമിന് ഫി എന്നുള്ള മാന, അങ്ങനെ ലാമ് വരും ഫി എന്ന അർത്ഥത്തിൽ. ഇവിടെ ലി എന്ന് പറഞ്ഞാൽ ലി അജലി, ഒരു കാര്യം കാരണത്താൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി. അപ്പൊ വലാ തഖൂല ലിഷൈഇൻ, ഒരു കാര്യം കാരണത്താൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ പറയരുത്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പറയരുത്, ഫി എന്നർത്ഥം. വലാ തഖൂല ലിഷൈഇൻ, ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പറയുക തന്നെ ചെയ്യരുത്. ഇന്നി ഫാഇലുൻ ദാലിക്, ഞാൻ അത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഇന്നി തീർച്ചയായും ഞാൻ, തീർച്ചയായും ഞാൻ, ഫാഇലുൻ ദാലിക് അത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഗദൻ, ഗദൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നാളെ എന്നർത്ഥം അല്ലേ, ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ. പക്ഷേ മുസ്തഖ്മിലുസ് സമാൻ, ഫ്യൂച്ചർ, ഭാവി കാലം, അതിന് മൊത്തത്തിൽ ഗദൻ പ്രയോഗിക്കും. ഭാവി എന്ന അർത്ഥത്തിൽ ഗദ് പ്രയോഗിക്കും. ഭാവി കാലങ്ങളെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത കാലം ഏതാ, നാളെയാണ്. അതുകൊണ്ടാണ് ഭാവിക്ക് മൊത്തത്തിൽ എന്ത് പറയുന്നത്, ഗദൻ എന്ന് പറയുന്നത്. ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ, ഫ്യൂച്ചറിൽ, മുസ്തഖ്ബിലി സമാനിൽ ഞാൻ അത് പ്രവർത്തിക്കുന്നവനാണെന്ന്. ഇല്ലാ അയ്യഷാ അല്ലാഹ്, എന്താ ഇല്ലാ അയ്യഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ അയ്യഷ എന്ന് പറഞ്ഞാൽ, ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ ഇസ്തിസ്ന മുഫറഖാണ്, ചിലർ പറഞ്ഞ ഇസ്തിസ്ന മുൻഖതിയാണ്. ഏതായാലും ഇല്ലാ അയ്യഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ടല്ലാതെ, പറയുന്നവനായിക്കൊണ്ടല്ലാതെ, അതാണ് അതിന്റെ ഉദ്ദേശം. ചിലര് പറഞ്ഞിവിടെ ഇല്ല ഐ യഷ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുവാദവും അള്ളാഹുവിന്റെ വേണ്ടുകയും ഉണ്ടായാലല്ലാതെ. ഇല്ല ഐ യഷ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ യശ എന്ന് പറഞ്ഞാൽ അവിടെ ഇതിൽ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടായാലല്ലാതെ, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടായാലല്ലാതെ. ചിലര് പറഞ്ഞില്ല ഇല്ല ഖായിലൻ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന വാക്ക് പറയുന്നവനായിക്കൊണ്ടല്ലാതെ ഞാൻ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് അറത്ത് മുറിച്ച് പറയാറില്ലേ, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. ഈ സൂറത്തുകളുടെ തുടക്ക ഭാഗങ്ങളൊക്കെ അവതരിക്കാനുള്ള കാരണം എന്താ? കാരണം എന്താ? നമ്മൾ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മൾ മാസം ഒന്ന് കഴിഞ്ഞ് അല്ലെ ക്ലാസ് നിർത്തിയിട്ട് പൊടി തട്ടണം തലച്ചോറൊക്കെ നിർത്തല്ലേ. അതിൽ നമ്മൾ പറഞ്ഞ് ജൂതന്മാര് മുശ്രിക്കീങ്ങൾ ജൂതന്മാരെ കൂട്ടുപിടിച്ച് മുശ്രിക്കീങ്ങൾ പറഞ്ഞ് മുഹമ്മദിനോട് നിങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, മറ്റൊന്ന് റൂഹിനെ കുറിച്ച്, പിന്നെ ഒന്ന് ദുൽഖർണൈൻ അതിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ നാളെ പറയാം. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നുപോയി. അത് കാരണത്താൽ നാളെ പറയാമെന്ന് വാക്കും കൊടുത്ത് ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നും ചെയ്ത് 15 ദിവസം വഹ്യ് വൈകി. 15 ദിവസം വഹ്യ് ഇറങ്ങിയില്ല. മുശ്രിക്കുകൾക്ക് ഇതൊരു ആയുധമായി. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ് നാട്ടുകാരും ഇല്ല, ഇതുവരെ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളും ഇല്ല, പഠിച്ചവനും കൈവിട്ടു എന്നുള്ള അർത്ഥത്തിൽ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. അത് റസൂലുള്ളാഹിക്ക് വളരെ വിഷമം സൃഷ്ടിച്ചു. അള്ളാഹു ആ വിഷയത്തിലാണ് ഇവിടെ റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നത്? ഗുണദോഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുണദോഷിക്കുന്നത്. വലാ തഖൂലൻ ലിശൈഇൻ, ഒരു സംഗതി കാരണത്താലും അല്ലെങ്കിൽ ഒരു സംഗതിയുടെ വിഷയത്തിലും നിങ്ങൾ പറയുക തന്നെ ചെയ്യരുത്. ഇന്നി ഫായിലു ദാലിക് ഗദൻ, ഞാൻ അത് നാളെ അല്ലെങ്കിൽ ഭാവിയിൽ പ്രവർത്തിക്കുന്നവനാണെന്ന്. ഇല്ല അയ്യഷ അല്ലാ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. ഇപ്പൊ മനസ്സിലായ ആയത്ത്, ആയത്ത് ഇറങ്ങിയത് ഏത് വിഷയത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഇല്ല അയ്യഷ അല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ എന്നാണ് ഇവിടെ. യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശം എന്താണ്? ഇൻഷാ അല്ലാ എന്ന് പറയുന്നവനായിക്കൊണ്ടല്ലാതെ. അപ്പൊ ഭാവിയിൽ ഞാനൊരു കാര്യം, ഫ്യൂച്ചറിലെ ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് നമ്മൾ അറുത്ത് മുറിച്ച് തീർപ്പാക്കി പറയുകയാണെങ്കിൽ എന്തായാലും എന്ത് നമ്മൾ പറയണം? ഇൻഷാല്ല പറയണം. ഇൻഷാല്ല. വദ്കുർ റബ്ബക്, താങ്കളുടെ റബ്ബിനെ താങ്കൾ ഓർക്കുകയും വേണം. ഇതാ നസീത്ത്, എപ്പോൾ? ഇതാ നസീത്ത്, നസീത്താണ് നിങ്ങൾ മറന്നു. ഇതാ നസീത്ത്, നിങ്ങൾ മറന്നാൽ. അപ്പൊ നിങ്ങൾ മറന്നാൽ വദ്കുർ റബ്ബക്, എന്താണ് റബ്ബിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഞാൻ ഒരു പണി ചെയ്യും എന്ന് തീർപ്പാക്കി പറഞ്ഞു, ഇൻഷാല്ലാ പറയാൻ മറന്നുപോയി. അപ്പൊ എന്ത് ചെയ്യണം? ഓർത്താല് ഇൻഷാല്ലാ പറയണം. തൈ, അത് ഒന്നുകൂടി അത് വിശദീകരിക്കേണ്ട വിഷയമാണ്, നമുക്ക് പറയില്ല. വഖുൽ, താങ്കൾ പറയുകയും ചെയ്യുക. വാവ് അത്ഫിന്റെ, കുൽ കൽപ്പനയാണ്, താങ്കൾ പറയുക. അസ അയ്യഹ്ദിയനി, എനിക്ക് മാർഗം കാണിക്കും റബ്ബി, എന്റെ റബ്ബ്. അസ ഐ യഹ്ദിയനി, യഹ്ദിയനി എന്ന് പറഞ്ഞാൽ എനിക്ക് വഴി കാണിക്കുക, വഴി കാണിക്കും. ഐ യഹ്ദിയനി എന്ന് പറയുമ്പോൾ ക്രിയാധാതുവിന്റെ അർത്ഥമായി. എനിക്ക് മാർഗം കാണിക്കുക ആര്? റബ്ബി, എന്റെ റബ്ബ്. അസ ഐ യഹ്ദിയനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിക്കുന്നവനായേക്കാം. ഈ അസൊക്കെ ശരിക്കും ഇത് ആയേക്കാം എന്നുള്ള അർത്ഥത്തിലുള്ള ക്രിയകളാണെങ്കിൽ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ അവിടെ തഹ്തേക്കിന് വേണ്ടി തന്നെയാണ്. റബ്ബെനിക്ക് വഴി കാണിക്കും എന്ന് തീർച്ചപ്പെടുത്താനും തീർപ്പാക്കാനുമാണ്. അപ്പോ എന്റെ റബ്ബെനിക്ക് വഴി കാണിക്കും എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. ലി അഖറബ മിൻ ഹാദാ, ഇതിനേക്കാൾ അടുത്ത. എങ്ങനെ അടുത്ത? റഷദ, സന്മാർഗത്താൽ. അപ്പൊ സന്മാർഗത്താൽ ഏറ്റവും അടുത്തതിലേക്ക് എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിക്കുകയും വഴി കാണിക്കുകയും ചെയ്യും എന്ന് താങ്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ആയത്ത് കുറെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം ചെയ്യും എന്ന് തീർത്തു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറയാൻ വിട്ടു, ഇൻഷാ പറയാൻ വിട്ടു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാൻ, ഒരിക്കലും ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് തീർപ്പ് പറയരുത്, ഉറപ്പ് പറയരുത്, എങ്ങനെയല്ലാതെ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. ഇനി ഇൻഷാ അള്ളാഹ് പറയാൻ വിട്ടുപോയി എങ്കിൽ വദ്കുർ റബ്ബക്ക് താങ്കളുടെ റബ്ബിനെ താങ്കൾ ഓർക്കണം. ഇതാ നസി, താങ്കൾ മറന്നുപോയ. മറന്നാ പിന്നെന്ത് ചെയ്യണം? ഓർക്കുമ്പോ ഇൻഷാല്ല പറയണം. അപ്പൊ ഇവിടെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറക്കുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറക്കുവോ? മറവി നുബുവത്തിന്റെ മഖാമിനും ഇസ്മത്തിന്റെ സ്ഥാനത്തിനും ചേർന്നതാണ്. പാടുവോ? അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, സനുഖ്രിയുക ഫലാ തൻസ ഇല്ലാ മാഷാ അല്ലാഹ്. സനുഖ്രിയുക ഫലാ തൻസ, നിങ്ങൾക്ക് നാം ഓതിത്തരും. ഫലാ തൻസ, നിങ്ങൾ എന്ത് ചെയ്യൂല, മറക്കൂല. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് വെച്ച്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ മറക്കൂല എന്നുള്ളതാണ്. അവിടെ ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കുകയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാണ്. പക്ഷെ ആയത്ത് കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ ഖുർആന്റെ വിഷയമാണ്. വിശുദ്ധ ഖുർആൻ റസൂൽ എന്ത് ചെയ്യൂല, മറക്കൂല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരായത്ത് മറപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിൽ എന്തുണ്ടാവും? അതിലൊരു ഹിക്മത്ത് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരായത്ത് റസൂലുള്ളാഹിനെ മറപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഒരായത്തിന്റെ വിധിയെ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് കൊണ്ടുവരും. അപ്പോ വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലതും മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തിനു വേണ്ടിയാ? അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ മറപ്പിച്ചത് അതിനേക്കാൾ ഉത്തമമായത് മതവിധിയായിട്ട് കൊണ്ടുവരാനാണ്, വചനായിട്ട് കൊണ്ടുവരാനാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ മറക്കൂല, വിശുദ്ധ ഖുർആൻ മറക്കുകയില്ല, ഒരിക്കലും മറക്കൂല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പിന്നെ ചുമതലയേറ്റതാണ് എന്ത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത്. എന്നാൽ ഇതര വിഷയങ്ങളിൽ റസൂലുള്ളാഹിക്ക് മറവി വരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി സംഭവിച്ചേക്കും. പക്ഷെ റസൂലുള്ളാഹിക്ക് സംഭവിക്കുന്ന മറവി ഒരിക്കലും റസൂലുള്ളാഹിന്റെ നുബുവത്തിനെ ബാധിക്കൂല, റസൂലുള്ളാഹിന്റെ ഇസ്മത്ത് പാപ സുരക്ഷിതത്തെയും ബാധിക്കൂല. റസൂലിനെ ചിലപ്പോഴൊക്കെ മറന്നിട്ടുണ്ട്. ഇപ്പോ അബ്ദുല്ലാഹി ഇബ്നു ബുജൈന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ രണ്ടര കഴയത്ത് നിസ്കരിച്ച്, നാലര കഴയത്തുള്ള നിസ്കാരം, രണ്ടര കഴയത്ത് നിസ്കരിച്ച് ഇടയിലിരിക്കാതെ എഴുന്നേറ്റ് മൂന്നാമത്തെ കഴയത്തിലേക്ക് എഴുന്നേറ്റ്, മനസ്സിലല്ലേ? അപ്പോ പിന്നെ ഒന്നാമത്തെ തശഹുദ് മറന്ന്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹുവിന്റെ സുജൂദിയെ ചെയ്ത്. ഇതല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നാലര കഴയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം അഞ്ചര കഴയത്ത് നിസ്കരിച്ച്, നാലര കഴത്ത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തേലേക്ക് എഴുന്നേറ്റ് റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നിസ്കാരത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് സഹാബികൾ ആരും എന്ത് ചെയ്തില്ല, ഉണർത്തിയില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, റസൂലെ നിങ്ങൾ നിസ്കാരത്തിൽ വല്ല ഇതും മാറ്റവും വന്നിട്ടുണ്ടോ? അപ്പൊ എന്താണ്, ഞങ്ങൾ ഏറെയാണല്ലോ നിസ്കരിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ഇന്നമാ അന ബശറും മിസ്ലുക്കും, അൻസ കമാ തൻസൌ, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും, നിങ്ങൾ മറക്കുന്നത് പോലെ ഞാനും മറക്കും, ഞാൻ മറന്നിട്ടുണ്ട് നിങ്ങളെ എങ്കിൽ നിങ്ങൾ എന്നെ ഉണർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും സഹാബത്തിനെയും കൂട്ടി മഅ്മൂമീങ്ങളെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സുജൂദ് ചെയ്ത് എന്നിട്ട് വീണ്ടും സലാം വീട്ടി. സഹുവിന്റെ സുജൂദ് ചെയ്തിട്ട് ആ ഏറെ നിസ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചു. ഇതേപോലെ മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസർ നിസ്കാരം അല്ലെങ്കിൽ ദുഹർ നിസ്കാരം രണ്ടര കഴയത്ത് നിസ്കരിച്ച് സലാം വീട്ടി, രണ്ടര കഴയത്ത് നിസ്കരിച്ച് സലാം വീട്ടി. ഇത് റസൂലുള്ളാഹിന്റെ എല്ലാ ജീവിതത്തിലും ഇങ്ങനെ മറക്കണുണ്ട് എന്നുള്ളതല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിലെ മൂന്ന് നാല് സംഭവങ്ങളായി പറയുന്നത്, അല്ലാതെ ഇന്ന് പല ഇമാമുകളുണ്ടല്ലോ ഒരു പള്ളിയിൽ ഒരു വർഷം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ നിസ്കാരമാണ്, പിന്നെ സഹുവിന്റെ സുജൂദ് ആവശ്യമായിട്ടുള്ള നിസ്കാരം. ഇത് അതേപോലെ റസൂലുള്ളാഹിന്റെ ആ നീണ്ട ജീവിതത്തിൽ ചില സംഭവങ്ങൾ, അതും എന്തിനു വേണ്ടിയാണ്? നമുക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറവിയാണ്, നമുക്ക് ദീന് പഠിപ്പിക്കാനുള്ള പിന്നെ മറവിയാണ്. ഏതായാലും രണ്ടര കഴയത്ത് നിസ്കരിച്ച് റസൂലുള്ള സലാം വീട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ടെൻഷനോട് കൂടിയിട്ട് പള്ളിന്റെ പുറത്തുള്ള ഒരു ചേറ്റുവടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തല താഴ്ത്തി ഇങ്ങനെ കൈവച്ചിരിക്കുകയാണ്. അപ്പൊ ദുല്യതൈൻ എന്ന് പറയുന്ന സഹാബി ചെന്നിട്ട് എല്ലാവരും ഇങ്ങനെ അടക്കം പറഞ്ഞു. എന്തേക്കും? അപ്പൊ ചിലർ പറഞ്ഞു, റസൂലല്ലേ ചിലപ്പോൾ നിസ്കാരം രണ്ടാക്കി ചുരുക്കിയിട്ടുണ്ടാവും. പക്ഷെ ദുല്യതൈൻ പറഞ്ഞു, റസൂല എന്തെങ്കിൽ രണ്ടര കഴയത്താളാണ് നിസ്കരിച്ചത്, നിസ്കാരം വല്ലതും മാറ്റം വരുത്തിയെന്നോ ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, ഈ ദുല്യതയും പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് ഞങ്ങൾ രണ്ടര കഴയത്ത് നിസ്കരിച്ച് സലാം വീട്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, സഹാബത്തിനെയും കൂട്ടിയിട്ട് രണ്ടര കഴയത്ത് കൂടി നിസ്കരിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് പിന്നെ സലാം വീട്ടി സഹുവിന്റെ സുജൂദ് ചെയ്യണ്ടേ, സഹുവിന്റെ സുജൂദ് ചെയ്യണ്ടേ. ഇവിടെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കുക എന്നുള്ളതുണ്ട്, മറക്കുക എന്നുള്ളതുണ്ട്, മനസ്സിലല്ലേ? പക്ഷെ മറന്നാൽ എന്താ? ആ വസ്കുർ റബ്ബക ഇദാ നസീത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറവി, അത് ദീനിന്റെ വിഷയത്തിൽ അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് തശ്രീഅന് വേണ്ടിയിട്ടാണ്, നമുക്ക് മതവിധികളെ പൂർണ്ണമാക്കുവാനും നമ്മളെ മതവിധികൾ പഠിപ്പിക്കാനും വേണ്ടിയാണ്. മനസ്സിലല്ലേ? നുബുവത്തിന്റെ മഖാമിനെ ബാധിക്കുന്ന, നബി എന്ന നിലയ്ക്ക് ഇസ്മത്ത് ഉണ്ട്, പാപ സുരക്ഷിതത്വം, ആ സുരക്ഷിതത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു മറവി ആർക്ക് സംഭവിക്കൂല? നബിമാർക്ക് സംഭവിക്കൂല. നബിക്ക് സംഭവിക്കൂല, നബിമാർക്കും സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നിട്ടുണ്ട്, പൂർവ്വകാല നബിമാരും മറന്നിട്ടുണ്ട്. ഇപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറവി, അതൊരു ഭയങ്കര വിഷയമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഒരിക്കൽ, ഞാൻ ഇന്ന് 100 ഭാര്യമാരെ പ്രാപിക്കും, അതിൽ 100 മക്കൾ ഉണ്ടായാൽ ആ മക്കളെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും, ജിഹാദ് ചെയ്യുന്ന മുജാഹിദീങ്ങളായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അള്ളാ എന്ന് പറയാൻ അദ്ദേഹം മറന്നുപോയി. അതാണ് ഇൻഷാ അള്ളാ എന്ന് പറയാൻ മറന്നുപോയി. ജിബ്രീൽ ഉണർത്തി, പക്ഷെ അദ്ദേഹം മറന്നുപോയി ഇൻഷാ അള്ളാ എന്ന് പറയാൻ. അങ്ങനെ 100 ഭാര്യമാര് പ്രസവിച്ചില്ല, ഒരു ഭാര്യ ഗർഭം ചുമന്ന് പ്രസവിച്ചു. അതൊരു അര കുട്ടിയാണ്, അര കുട്ടി, നിസ്ഫു ഇൻസാൻ, മനുഷ്യന്റെ പകുതിയുള്ളൂ. മനസ്സിലായി? പകുതി ഇൻസാനാണ്, മനുഷ്യനാണ്. അതുകൊണ്ടാണ് വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിഹി ജസദ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം പരീക്ഷിച്ചു, അദ്ദേഹത്തിന്റെ കുർസിയിൽ, സിംഹാസനത്തിൽ നാം ഒരു ജസദിനെ കൊണ്ടിട്ടു എന്ന് പറയുന്നത്. ആ ജസദ് ഒരു മൃദു ശരീരം, ഭൗതിക ശരീരം. അതിനെക്കുറിച്ച് കുറെ ഖുറാഫാത്ത് അന്ധവിശ്വാസങ്ങൾ കാണാൻ സാധിക്കും. പ്രാമാണികരായ പല പിന്നെ മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഈ കുട്ടിയാണ്. അദ്ദേഹം ഇൻഷാ അള്ളാ എന്ന് പറയാതിരുന്നത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു. അതൊരു അര മനുഷ്യനാണ്, ഒരു പകുതി കുട്ടിയാണ്. ആ കുട്ടി ജീവനല്ലല്ലോ, അതിന് അതിന്റെ ആണ് സുലൈമാൻ നബിയുടെ കുർസിയിൽ കൊണ്ടിട്ടത്. മനസ്സിലായി? ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അള്ളാ എന്ന് പറയാൻ മറന്നു, അതാണ് വിഷയം. അത് കാരണത്താൽ അദ്ദേഹം ഈ വിധം പരീക്ഷിക്കപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് അഹിദ്ന ഇലാ ആദമ മിൻ ഖബൽ ഫനസിയ വലം നജിദ് ലഹു അസ്മ. എന്താ? ആദമിനോട് നാം ഉടമ്പടി ചെയ്തു ഇതിനു മുമ്പ്. ഫനസിയ, ആദം മറന്നുപോയി. എന്താ ഉടമ്പടി? ആദമിനോടുള്ള ഉടമ്പടി എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഉടമ്പടി, ആ ഒരു മരം കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലെ ഈ മരത്തോടടുക്കരുത് എന്ന് പറഞ്ഞു. വല തഖറബ ഹാദിഹി ശജറ, ഈ മരത്തോടടുക്കരുത് എന്ന് പറഞ്ഞു. ഫനസിയ, പക്ഷെ ആദം മറന്നുപോയി. വലം നജിദ് ലഹു അസ്മ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അത് മരം തോടടുക്കണമെന്നും വിലക്കപ്പെട്ട കനി തിന്നണമെന്നും ആദമിന് കടുംപിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, കടുംപിടുത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കരാറ് മറന്നുപോയി, അത് ഭക്ഷിച്ചു എന്നാണ്. അപ്പോ ഇവിടെ നോക്കി നിങ്ങൾ, പിന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. സൂറത്ത് കഹ്ഫിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം മറന്നതായിട്ട്. എങ്ങനെ? മത്സ്യം, ആ മത്സ്യത്തിന്റേത് സുലൈമാൻ നബി അല്ല, മൂസ നബി അല്ല, അത് യൂഷ ബിൻ നൂനാണ്. അതായത് മൂസയും ഖദിറും നടന്നു പോയപ്പോ അവരുടെ കൂടെയുള്ള ഫത യുവാവിനോട് പറഞ്ഞു, ആത്തിന ഹദാന ലഖദ് ലഖീന മിൻ സഫരിന ഹദ നസബ എന്ന് പറഞ്ഞു. അപ്പോ എന്താ പറഞ്ഞത്? വമാ അൻസാനിഹു ഇല്ല ഷൈത്താൻ അന അസ്ക്രഹു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? പിന്നെ അല്ല, അത് അത് അതാണ് ഞാൻ ഇവിടെ ചോദിച്ചത്, നിങ്ങളോട് ചോദിച്ചാൽ അതാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മത്സ്യത്തിന്റെ വിഷയം, മത്സ്യം മറന്നത് യൂഷ ബിൻ നൂനാണ്. അദ്ദേഹമാണ് ഇവർക്ക് സേവനായിട്ടുണ്ടായിരുന്നത്, അതും നബിയാണ്. യൂഷ ബിൻ നൂൻ നബിയാണ്. അപ്പൊ യൂഷ ബിൻ നൂന് മറന്നതാണ് ആ മത്സ്യത്തെ മറന്നത്, മനസ്സിലായില്ലേ? അതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറന്നു, അത് പിന്നെ പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. എന്താ പറഞ്ഞത്? ഖാലല തു ആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്ര. അതായത് പിന്നെ ഖദിർ പറഞ്ഞു, എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ യാത്ര തുടർന്നു, ഒരു കപ്പൽ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഖദിർ ആ കപ്പലിന് തുരങ്കം ഉണ്ടാക്കി. അപ്പൊ ഖാല ലിമ ഖറഖ്തഹ ലി തുഗ്രിഖ അഹ്ലഹ, അതിന് പിന്നെ എന്തിനാണ് ആ കപ്പലിന് ഓട്ടുണ്ടാക്കിയത്, അതിലെ ആളുകളെ മുക്കിക്കൊല്ലാനോ എന്ന് ചോദിച്ചു. അപ്പൊ ആ വിഷയത്തിൽ ഖദിർ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ലാ തുആഖിദ്നി ബിമാ നസീത്, ഞാൻ മറന്നതിന്റെ പേരിൽ നീ എന്നെ പിടികൂടല്ലേ. ആര് പറഞ്ഞത്? മൂസ ഖദിറിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ മറവിയുടെ ചരിത്രം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം ചരിത്രത്തിലല്ല, പൂർവ്വകാല നബിമാരുടെയൊക്കെ ചരിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പലരുടെയും ചരിത്രത്തിൽ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ മറവിയൊന്നും ഒരു പ്രവാചകനാണ്, ആ പ്രവാചകന്റെ പ്രവാചകത്വം നുബുവത്ത് അതിനെ കളങ്കപ്പെടുത്തുന്ന, അതേപോലെ തന്നെ പാപസുരക്ഷിതത്വം ഇസ്മത് അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മറവിയല്ല എന്നുള്ളതാണ്. പക്ഷേ മറവി വന്നാൽ എന്താ പറഞ്ഞത്? റബ്ബക്കെ ഇതാനസി, താങ്കൾ മറന്നാൽ എന്താണ്? ആ അള്ളാഹുവിനെ ഓർക്കാനാണ്, അള്ളാഹുവിനെ ഓർക്കാനാണ്. ഇവിടെ ഈ ആയത്തിൽ, ഈ ആയത്തിൽ റസൂലുള്ള എന്താ മറന്നത്? ഈ ആയത്ത് കൈകാര്യം ചെയ്യാൻ എന്താ പറഞ്ഞത്? ഇൻഷാല്ലാണ് പറഞ്ഞത്. അപ്പൊ വദ്കുർ റബ്ബക്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഓർക്കണം. ഇദാ നസീത്, ഇൻഷാ അല്ലാ എന്ന് പറയുവാൻ നിങ്ങൾ മറന്നാൽ, ഇൻഷാ അല്ലാ എന്ന് പറയാൻ നിങ്ങൾ മറന്നാൽ, താങ്കളുടെ റബ്ബിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ വരുമ്പോ ഇൻഷാ അല്ലാ എന്ന് പറയണം, ഓർമ്മ വരുമ്പോ ഇൻഷാ അല്ലാ എന്ന് പറയണം. ഫ്യൂച്ചർ നമ്മളുടെ ഒന്നും കയ്യിലല്ല, മനസ്സിലല്ലേ? ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങൾ വരാനിരിക്കുന്നു, ആർക്കും അറിയില്ല. അതാരത്താ ഭാവി? അള്ളാഹിന്റെ അടുക്കലാണ്, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് തീർപ്പാക്കാനും തീർച്ചപ്പെടുത്തി പറയാനും ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും സാധിക്കില്ല. ഭാവി ആരുടെ കയ്യിലാണോ അവനിലേക്ക് അതിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളതല്ലാതെ, ഭാവി അള്ളാഹിന്റെ അടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ബന്ധപ്പെടുത്തണം, ഇൻഷാ അള്ളാഹ് എന്ന് പറയണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങളങ്ങനെ മറന്നിട്ടില്ലെങ്കിൽ അതിനെ നിങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹുവിലേക്ക് അതിനെ ബന്ധപ്പെടുത്തിയില്ലല്ലോ, ഞാൻ ചെയ്യും ഇൻഷാ അള്ളാഹ് അങ്ങനെ പറയണം എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് കേവലം ഇൻഷാ അള്ളാഹയുടെ മാത്രം ഒരു വിഷയമല്ല. വദ്കുർ റബ്ബക്കെ ഇദാ നസീത്, നിങ്ങൾ മറന്നാൽ നിങ്ങളുടെ റബ്ബിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻഷാ അള്ളാഹ എന്ന് പറയാൻ മറന്നാൽ ഇൻഷാ അള്ളാഹ എന്ന് ഓർക്കുമ്പോൾ പറയണം. മറ്റെന്ത് കാര്യം? അള്ളാഹനെ മറന്ന്, അള്ളാഹനെ മറക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ? പഠിച്ചവനുള്ള ദിക്ർ മറന്ന്, അള്ളാഹുവിനെ മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹനെ ഓർക്കണം. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഒരു നിർബന്ധ കർമ്മം മറന്ന്, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? ആ കർമ്മം ആ അള്ളാഹുവിനെ ഓർക്കണം, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് അത് നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പൊ കേവലം ഒരു ഇൻഷാ അള്ളാഹയുടെ മാത്രം വിഷയമല്ല, മൊത്തത്തിൽ വിഷയങ്ങളാണ് എന്നുള്ളത് പിന്നെ ഇവിടെ പിന്നെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് ഉണർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നിർദ്ദേശമാണ്, വഖുൽ അസ അൻ യഹ്ദിയനി റബ്ബി ലി അഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ ഏറ്റവും അടുത്ത, എങ്ങനെ അടുത്ത? സന്മാർഗത്താൽ അടുത്ത കാര്യത്തിലേക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കും എന്ന് പറയാൻ പറയണം. അപ്പോ ഒരു കാര്യം നമ്മൾ മറന്ന്, മനസ്സിലല്ലേ? നമ്മൾ എന്തെങ്കിലും കാര്യം ഉപയോഗിച്ചു വന്ന് മറന്നു പോയി എങ്കിൽ അതിനേക്കാൾ സന്മാർഗപൂർണമായൊരു കാര്യം, അതിനേക്കാൾ അടുത്ത, സന്മാർഗത്തോട് അടുത്തതിലേക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കും എന്ന് പറയാൻ പറയണം, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയാം, മനസ്സിലായോ? ഇവിടെ ഈ ആയത്തിന്റെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൻഷാ അള്ളാഹ് പറയാൻ മറന്നുപോയി, ആ വിഷയത്തിലുള്ള ഗുണദോഷിക്കലാണ്. ഇതാണ് അതിലുള്ള ഒരു ഭാഗം. ഇനി ഇനി അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഗുഹയിൽ എത്ര കാലമാണ് കഴിച്ചുകൂട്ടിയത് എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നത്, വലബി സൂഫി കഹ്ഫിഹിം സലാസ മിഅത്തിൻ സിനീൻ വസ്ദാദു തിസ്അ. അതിനർത്ഥം എന്താ? വലബിസു, അവർ കഴിച്ചുകൂട്ടി, ഫി കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ, സലാസ മിഅത്തിൻ സിനീൻ, എത്ര? സലാസ മിയ തൊണ്ണൂറ് അല്ല, മുന്നൂറ് സിനീൻ എന്ന് പറഞ്ഞ വർഷങ്ങൾ, 300 വർഷങ്ങൾ അവർ കഴിച്ചുകൂട്ടി. വസ്ദാദു, അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു, തിസ്അൻ എന്ന ഒമ്പതിനെ, ആ 300ലേക്ക് 9 അവർ കൂട്ടുകയും ചെയ്തു, അധികമാക്കുകയും ചെയ്തു. വസ്ദാദു, ഇവിടെ വലബിസു, വാവ് അത് ഏതാണ് എന്നത് ചിലര് പറഞ്ഞു വലബിസു എന്നുള്ളടത്ത് ഇനി ഒരു ആശയം തന്നെ വേറെ പറയാം. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. അപ്പൊ ആശയം അള്ളാഹു സുബ്ഹാന തആല വേറിട്ട് പറയുന്നത് കൊണ്ട് വാവിസ്തീനാഫാണ്. അപ്പോ ഈ ലബിസു അവർ താമസിച്ചു ഫീ കഹ്ഫിഹിം അവരുടെ ഗുഹയിൽ സലാസ മിഅത്തിൻ സിനീൻ 300 വർഷം, ഇത് ആര് പറഞ്ഞതാ? ആരാ ഇത് പറഞ്ഞത്? ലബിസു അള്ളാഹു സുബ്ഹാനഹു വതആല അവർ താമസിച്ചതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ലബിസു ഫീ കഹ്ഫിഹിം സലാസ മിഅത്തിൻ സിനീൻ. മനസ്സിലായില്ലേ? അപ്പൊ ആ ആ അർത്ഥപ്രകാരം അള്ളാഹു അവരെ താമസത്തിനെ സ്ഥിരീകരിച്ച് പറഞ്ഞതാണ് എന്ന അർത്ഥപ്രകാരം ഈ വാവിസ്തീനാഫാണ്. അതേസമയം മറ്റൊരു വിഭാഗം പറഞ്ഞത്, പണ്ഡിതന്മാരിലൊരു ഒരു വിഭാഗം പറഞ്ഞത്, ഇത് പറഞ്ഞത് വേദക്കാരാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ തർക്കിച്ചു പറഞ്ഞല്ലേ, തർക്കിച്ചില്ലേ, ആ തർക്കിച്ച വേദക്കാർ അവര് പറഞ്ഞു എന്നാണ്. അപ്പോ വാവ് അത്തിഫിന്റേതാണ്. അതായത് സയഖൂലൂൻ സലാസതുർ റബീഉഹും കൽബുഹും എന്നല്ലേ സയഖൂലൂൻ, അവര് പറയും. അവര് പറയുന്ന ആരാ? വേദക്കാരാണ്. വേദക്കാർ അവരുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ തർക്കിച്ചതുപോലെ അവർ ഗുഹയിൽ താമസിച്ച വിഷയത്തിൽ തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ വലബിസു ഫീ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ അവർ താമസിക്കുകയും ചെയ്തു. വാവ് അത്തിഫിന്റേത്, താമസിക്കുകയും ചെയ്തു എന്ന് ആര്? സയഖൂലൂൻ, വേദക്കാർ പറയും. മനസ്സിലല്ലേ? അപ്പോ ഈ ലബിസു ഫീ കഹ്ഫിഹിൻ സലാസ മിഅത്തിൻ സിനീൻ, 300 വർഷം അവർ തങ്ങളുടെ ഗുഹയിൽ കഴിച്ചു കൂട്ടി എന്നുള്ളത് ആരുടെ പ്രസ്താവനയാണ്? മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രസ്താവനയാണ്, അള്ളാഹു പറയാണ് അതിനെ സ്ഥിരീകരിച്ച്. അപ്പോൾ വാവിസ്തീനാഫാണ്. വേറെ വിഭാഗം പറഞ്ഞില്ല, അത് വേദക്കാരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ തർക്കിച്ച വേദക്കാരുടെ പ്രസ്താവനയാണ്, വേദക്കാരുടെ പ്രസ്താവനയാണ്. ഇമാം ഇബ്നു കസീർ തുടങ്ങിയ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ പ്രസ്താവനയാണെന്നാണ്. ഇബ്നു അബ്ബാസിലേക്ക് മറ്റൊക്കെ ചേർക്കപ്പെടുന്ന അഭിപ്രായം ഇത് വേദക്കാരുടെ പ്രസ്താവനയാണ്, വേദക്കാരുടെ പ്രസ്താവനയാണ്. വലബിസു ഫീ കഹ്ഫിഹിം, അവരവരുടെ ഗുഹയിൽ കഴിച്ചു കൂട്ടി. സലാസ മിഅത്തിൻ സിനീൻ, എത്ര വർഷം? 300 വർഷം. വസ്ദാദു, അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിസ്അൻ, 9, 9 വർഷത്തെ. അപ്പൊ എത്ര വർഷം പാർത്തത് അവര് താമസിച്ചത്? താമസിച്ചത് 309. ഇതില് 300 വർഷം എന്നൊരിക്കൽ ആദ്യം പറഞ്ഞു, പിന്നീട് 9 അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ ഒരു വിഷയമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പ്രബലപ്പെടുത്തിയത് സലാസ മിഅത്തിൻ സിനീൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ സൗരവർഷം, സൂര്യവർഷത്തെ കണക്ക് കൂട്ടിയിട്ടാണ്. വസ്ദാദു തിസ് എൻ എന്ന് പറഞ്ഞത് അത് ചന്ദ്രവർഷത്തെ ആസ്പദമാക്കിയാണ്. സൗരവർഷത്തെ കാലഗണന പ്രകാരം അവര് ഗുഹയിൽ താമസിച്ചത് 300 വർഷമാണ്, 300 വർഷമാണ്. എന്നാൽ ചന്ദ്രവർഷ കാലഗണന പ്രകാരം ഒരിക്കലും എന്താവില്ല, തുല്യാവില്ല വർഷം, വർഷം തുല്യാവില്ല. അപ്പോ ഈ 9 എന്നുള്ളത് ചന്ദ്രവർഷത്തെ കണക്കാക്കിയിട്ട് വസ്ദാദു തിസ് അവർ പിന്നെ 9 കൂടി വർദ്ധിപ്പിച്ചു എന്നാണ്. അതിലും മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു കസീറിനെ പോലുള്ള പ്രമുഖരായ മുഫസ്സിരീങ്ങളൊക്കെ പൂർവ്വകാലത്തും പിൽക്കാലത്തുമുള്ള പ്രമുഖരൊക്കെ ഈ വീക്ഷണം പറഞ്ഞവരാണ്. അതായത് അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ താമസിച്ചത് എത്രയാണ്? സൗരവർഷപ്രകാരം അവര് 300 വർഷവും ചന്ദ്രവർഷ പ്രകാരം അവര് 309 വർഷവുമാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാര് വന്നു, അവരെന്ത് ചെയ്തു, ഈ അഭിപ്രായത്തെ നിരൂപണം നടത്തി, ശക്തമായ നിരൂപണം. മനസ്സിലായില്ലേ? വേറെ വിഭാഗം പറഞ്ഞു ആ നിരൂപണം ഈ ഇവിടെ സൗരവർഷവും ചന്ദ്രവർഷവും ഉദ്ദേശാണ് ഈ നിരൂപിച്ചവരുടെ നിരൂപണം അത് എന്തല്ല, ശരിയല്ല, യഥാവിധം ശരിയല്ല എന്നുള്ളത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം ഈ പിന്നെ സൗരവർഷവും അതേപോലെ ചന്ദ്രവർഷവും ഉണ്ടല്ല, അതിൻ്റെ പിന്നെ സമയനിർണയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്, സമയനിർണയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അറബികളാണ് ചന്ദ്രവർഷത്തെ കണക്കാക്കിയിരുന്നത്. റോമാക്കാരും അതേപോലെ തന്നെ പിൽക്കാലത്ത് പാശ്ചാത്യ നാടുകളും സൗരവർഷത്തെയാണ് കണക്കാക്കിയിരുന്നത്. ഈ സൗരദിവസവും ചന്ദ്ര ദിവസവും തമ്മിൽ അന്തരണ്ട്, മനസ്സിലല്ലേ? അറബികൾ സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേന്നാൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്, അസ്തമയം മുതൽ അസ്തമയം വരെയാണ് എന്ത് ചെയ്തിരുന്നത്? ഒരു ദിവസം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഉദയം മുതൽ മറ്റൊരു ഉദയം വരെയാണ് എന്ത് ചെയ്തിരുന്നത്? സൗരവർഷ പ്രകാരം ആ കണക്ക് കൊണ്ടുവരുന്ന റോമക്കാര് ദിവസത്തെ നിശ്ചയിച്ചിരുന്നത്. ചന്ദ്രദിവസവും സൗരദിവസവും തമ്മിൽ ഒരു ദിവസം എത്ര വ്യത്യാസമുണ്ട്? 3.3 മിനിറ്റും 4.9 അല്ലെ സെക്കൻഡും വ്യത്യാസമുണ്ട്. 3 മിനിറ്റും 44.9 സെക്കൻഡ് വ്യത്യാസമുണ്ട് ഒരു ദിവസം, മനസ്സിലായി? ഒരു ചന്ദ്രവർഷത്ര ദിവസ 354 ദിവസവും 354 ദിവസവും 8 മണിക്കൂറും 48 മിനിറ്റും 36 സെക്കൻഡും ഇതാണ് ഒരു ചന്ദ്രവർഷം അല്ലേ? അൽ ആമുൽ ഖമരി അതാണിത്. ചന്ദ്രവർഷം. സൂര്യവർഷം? സൂര്യവർഷം 365 ദിവസവും 6 മണിക്കൂറും ഒമ്പത് മിനിറ്റും പിന്നെ 9 ചില്ലാന പിന്നെ ഇതുണ്ട് സെക്കൻഡും ഉണ്ടാവും. 365 ഇതാണ് ഒരു ചന്ദ്രവർഷം. 354 ദിവസം 8 മണിക്കൂറ് 48 മിനിറ്റ് 36 സെക്കൻഡ്. സൗരവർഷം 365 ദിവസവും 6 മണിക്കൂറും 9 മിനിറ്റും 9 ചില്ലാനം സെക്കൻഡും ഏകദേശം 11 ദിവസത്തിന്റെ വ്യത്യാസം. 11 ദിവസം കൃത്യമല്ല, ഏകദേശം 11 ദിവസം, മനസ്സിലല്ലേ? 10 ദിവസവും 21 മണിക്കൂറും 1 സെക്കൻഡുമാണ് വ്യത്യാസം. 10 ദിവസവും 21 മണിക്കൂറും 1 സെക്കൻഡും ഇതാണ് ഒരു വർഷത്തിലെ വ്യത്യാസം. ഒരു വർഷത്തിലെ വ്യത്യാസം. അപ്പോ ഒരു സൂര്യവർഷത്തിൽ നിന്ന് ചന്ദ്രവർഷം ഏകദേശം 11 ദിവസം ഏകദേശം 11 ദിവസം വ്യത്യാസപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു വർഷത്തിന്റെ വ്യത്യാസമല്ല അത്, പിന്നെയാ 300 വർഷത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ 100 വർഷത്തിന് 100 വർഷം സൗരവർഷം കൂട്ടുകയാണെങ്കിൽ അപ്പൊ ചന്ദ്രവർഷവും സൗരവർഷവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവുന്നതാണ്? അത് 3 കൊല്ലവും വ്യത്യാസം. 3 കൊല്ലവും 24 ദിവസവും പതിനെട്ട് മണിക്കൂറും പിന്നെ 11 മിനിറ്റും, ഇതാണ് വ്യത്യാസം. 100 വർഷം സൗരവർഷം, അതിൽ നിന്ന് ചന്ദ്രവർഷം വ്യത്യാസപ്പെടുന്നത് ഇങ്ങനെയാണ്, 3 വർഷവും 24 ദിവസം 18 മിനിറ്റ് അല്ല 18 മണിക്കൂർ 11 മിനിറ്റ് 11 മിനിറ്റ് സെക്കൻഡ് അല്ല മിനിറ്റ്. അപ്പൊ ഇത് പ്രകാരം 300 വർഷം, ഇതൊരു 300 വർഷത്തിന്, 300 വർഷമാകുമ്പോ എത്ര വ്യത്യാസം ഉണ്ടാവും? 300 വർഷമാകുമ്പോ 9 വർഷവും 73 ദിവസവും 9 മണിക്കൂറും 48 മിനിറ്റും 48 മിനിറ്റും ഇതാണ്. കണക്ക് കണക്ക് പണ്ടേ തലവിളിയുന്നൊരു ഏർപ്പാടാണല്ലേ, അതുകൊണ്ടാണ്. പിന്നെ മോൻ എങ്ങനെ കണക്കിലെന്ന് വെച്ചില്ലേ, പരീക്ഷയ്ക്ക് എങ്ങനെ ജയിക്കുക വെച്ച് പറഞ്ഞില്ലേ, അത് എടുത്തിരിക്കണം അവന്റെ മികവനുസരിച്ചിരിക്കുന്നല്ലേ. അപ്പൊ 300 വർഷം സൗരവർഷം, 300 വർഷം, അത് ചന്ദ്രവർഷം 300-ൽ നിന്ന് ഈ അളവിൽ വ്യത്യാസപ്പെടും. 9 വർഷവും 73 ദിവസവും 9 മണിക്കൂറും 48 മിനിറ്റും 1078 ദിവസം അല്ലെ, 1087 ദിവസം, 1087 ദിവസം അതല്ല, 1087 ദിവസവും 21 മണിക്കൂർ എന്ന ചില്ലറ 1087 ദിവസം. അതാണ് ഇവിടെ 9 വർഷം 73 ദിവസം 9 മണിക്കൂർ 48 മിനിറ്റ്. അപ്പോ ഇവിടെ സലാസമയത്തിൻ സിനീൻ, 300 വർഷം എന്നുള്ളത് സൗരവർഷമാണ് എങ്കിൽ, വസ്ദാദു തിസൻ, അതിലേക്ക് ചന്ദ്രവർഷം 9 വർദ്ധിപ്പിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാല് സൗരവർഷം 300 എങ്കിൽ പിന്നെ ചന്ദ്രവർഷത്തിനാണ് 309 എന്നാണ്. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. ഇവിടെ ഉദ്ദേശം എന്താണ്? ഇത് സൗരവർഷമാണ്, അവർ ചേർത്തത് ചന്ദ്രവർഷമാണെന്നാണ്. പക്ഷെ അതിന് ചോദ്യം ചെയ്തു പലരും, അവർ ചോദ്യം ചെയ്തപ്പോ അവർ പറഞ്ഞത് എന്താണ്, ഒരിക്കലും 300 സൗരവർഷത്തിന് 9 ചന്ദ്രവർഷം തുല്യാവില്ല, 9 ചന്ദ്രവർഷം വ്യത്യാസമായിട്ട് വരില്ല, അത് മതിയാവില്ല, അത് മതിയാവില്ല. വ്യത്യാസം ഒരിക്കലും 9 വർഷമാവില്ല. വ്യത്യാസം എത്രയാണ്? 9 പിന്നെ 73 ദിവസമുണ്ട്, 9 മണിക്കൂറുണ്ട്, 48 മിനിറ്റുമുണ്ട്, 48. ഇത് വ്യത്യാസമാണ്, ഇത് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് സൗരവർഷവും ഇത് ചന്ദ്രവർഷവുമാണ് എന്നുള്ളത് ശരിയല്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെ നിരൂപിച്ചുകൊണ്ട് പിന്നെ പല മുഫസ്സിരീങ്ങളും പറഞ്ഞത്. പറയുമ്പോൾ ആദ്യത്തെ അഭിപ്രായം പറഞ്ഞ പൂർവ്വകാല പണ്ഡിതന്മാരുണ്ട്, പിൽക്കാല പണ്ഡിതന്മാരുണ്ട്. ഈ കണക്ക് ഒരു അഹമ്മദ് ആദിൽ ഖമാൽ എന്ന് പറഞ്ഞിട്ടൊരു ഗോളശാസ്ത്ര പണ്ഡിതനുണ്ട്. അദ്ദേഹം വളരെ നിപുണനാണ്, മനസ്സിലായില്ലേ, അദ്ദേഹത്തിന്റെ പഠനമാണ്. ഏതായാലും അവർ നമ്മൾ എന്ത് മറുപടി കൊടുക്കും? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പ്രാമാണികരായ മുഫസ്സിരീങ്ങളും പറഞ്ഞത് അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഗുഹയിൽ 300 വർഷമാണ് സൗരവർഷ കണക്ക് പ്രകാരം പാർത്തത്. ചന്ദ്രവർഷത്തെ മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ 300 വർഷവും പിന്നെ 9 വർഷവും 309 വർഷമാണ്. അപ്പൊ ഈ ഒരു വ്യത്യാസം ഇതിനെ കുറിച്ച് എന്ത് പറയും? അപ്പൊ പിന്നെ പക്ഷെ അപ്പൊ അവർക്ക് ചോദിക്കാൻ, നമുക്ക് ചോദിക്കാൻ പാടില്ല തള്ളാന്റെ കിതാബാണ്. പക്ഷെ അവർക്ക് ചോദിക്കുന്ന 300 ചില്ലാനെന്ന് പറഞ്ഞൂടെ, 300 ചില്ലാനും പറഞ്ഞൂടെ എന്ന് പറയാലോ. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതാണ് പിന്നെ ഇമാം, എനിക്ക് തോന്നണത് ഇമാം അൽ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹിപ്പോൾ അതായ പണ്ഡിതന്മാര് പറഞ്ഞത് അറബികൾ ഒരിക്കലും ഈ കുസൂർ പറയില്ല. കുസൂർ എന്ന് പറഞ്ഞാൽ ഈ ചില്ലാനുണ്ടല്ലോ, ചില്ലാനം പറയില്ല. എണ്ണം പറയുമ്പോ അവര് പിന്നെ ഇങ്ങനെ ഇപ്പൊ 300 300 എന്ന് പറയും, 400 400 എന്ന് പറയും, 410 409 ഇങ്ങനെ ഉണ്ടല്ലേ ചില്ലാനും ചില്ലാനും പറയില്ല. അത് അറബികളുടെ പതിവാണ്, മനസ്സിലായി? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ആ പതിവ് ഉണ്ടല്ലോ അതിനെ, അതാണ് അവര് വർദ്ധിപ്പിച്ചു എന്നാണ്, അറബികളാണ് വർദ്ധിപ്പിച്ചത്. അപ്പോ അവര് പിന്നെ എന്ത്, ഈ തിസ പറഞ്ഞ് ചില്ലാന അവര് ഒഴിവാക്കി. അത് പല വിഷയങ്ങളിലും കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ വലിയ ദുരന്തമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനെ കുറിച്ച് പറയുന്ന ചില പിന്നെ തിരുമൊഴികളിൽ കാണാം. റസൂലിന്റെ വഫാത്ത് എത്രാമത്തെ വയസ്സിലാണ്? റസൂല്ലാ വഫാത്തായത് തന്റെ 63-ാമത്തെ വയസ്സിലാണ്. എന്നാൽ ചില റിവായത്തുകളിൽ കാണാം 60-ൽ 60-ാം വയസ്സിൽ, ചിലതിലാണ് 65-ൽ. അപ്പോ ആ കണ്ടോ, സഹീൽ ബുഖാരിയിൽ തന്നെ കാണാം. അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കും 65 എന്നല്ലെങ്കിൽ 60. അത് എന്തുകൊണ്ടാ പറയണത്? അത് ഇതാണ് അതിന്റെ കാര്യം. എന്ത് ചെയ്യും, അറബികൾ എണ്ണുമ്പോ ഈ ചില്ലറ ഇടയിൽ വരുന്നതുകൊണ്ട് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും അവര്, അതിനാ മെയിൻ സംഖ്യ പറയും, മനസ്സിലല്ലേ? കൊടുക്കും, അങ്ങനെ പറയും ഈ ചില്ലാറ ഒഴിവാക്കിയിട്ട്. ചിലപ്പോ എന്ത് ചെയ്യും, ആ കൃത്യം കിട്ടാൻ വേണ്ടിട്ട് 63 തന്നെ എന്ന് പറഞ്ഞു വരും. അതില്ലെങ്കിൽ 60, അല്ലെങ്കിൽ 65 ഇങ്ങനെ പറയും. അതാണ് അതിന്റെ കാരണം. അത് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അത് കാരണത്താൽ അത് മനസ്സിലാക്കാത്തവരെ എന്ത് ചെയ്യുമോ, ഹദീസ് കണ്ടില്ല ഹദീസ് കണ്ടില്ല എന്ന് നടക്കും. ഇവിടെയും അങ്ങനെയാണ്, ഇവിടെയും അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ ഇവിടെ ഗുഹാവാസികൾ അവരുടെ ഗുഹയിൽ സൗരവർഷ കണക്ക് പ്രകാരം അവരുടെ താമസം 300 വർഷമായിരുന്നു. അതേസമയം പിന്നെ ചന്ദ്രവർഷ കണക്ക് പ്രകാരം അവരുടെ താമസം അത് 309 വർഷമായിരുന്നു. അതിന്റെ അർത്ഥം 350 വർഷം കൃത്യമാണ് എന്നുള്ളതല്ല. പല പണ്ഡിതന്മാരും ഇപ്പൊ ഇതേപോലെ അഹമ്മദ് കമാൽ, ആദിൽ കമാലിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ പിന്നെ ഇവർ ഇതിന്റെ ഈ വ്യത്യാസം കണക്ക് കൂട്ടിയിട്ട് ഒരു ദിവസം തന്നെ സൗര ദിവസവും ചന്ദ്ര ദിവസവും 3:44.9 സെക്കൻഡും വ്യത്യാസമുണ്ട് ഒരു ദിവസത്തിൽ തന്നെ. അപ്പൊ ആ വ്യത്യാസത്തെ മുഖവിലക്കെടുത്തിട്ട് ഒരു വർഷത്തിൽ കണ്ടോ, ഒരു വർഷത്തിൽ ചന്ദ്രവർഷം 354 ദിവസവും 8:48.36 സൗരദിവസം 365 ദിവസവും 6:09.09 കണ്ട. അപ്പൊ വ്യത്യാസം നോക്കിയാൽ ഒരു വർഷത്തിൽ തന്നെ 10 ദിവസവും 21 മണിക്കൂറും 1 സെക്കൻഡും വ്യത്യാസമുണ്ട്. അത് ഒരു വർഷത്തിൽ ഉള്ള വ്യത്യാസമാണ്. അപ്പൊ അതിന് 100 വർഷം സൗരവർഷം അത് ചന്ദ്രവർഷത്തിൽ നിന്ന് 3 വർഷവും 24 ദിവസവും 18 മണിക്കൂറും 11 മിനിറ്റും വ്യത്യാസപ്പെടുന്നുണ്ട്. അത് 300 വർഷമാകുമ്പോഴാണ് പറഞ്ഞത്. 300 വർഷത്തിൽ ചന്ദ്രവർഷവും സൗരവർഷവും തമ്മിലുള്ള വ്യത്യാസം 9 വർഷവും 73 ദിവസവും 9 മണിക്കൂറും 48 മിനിറ്റുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കെസറിന് 73 ദിവസവും 9 മണിക്കൂർ 48 മിനിറ്റ് എന്നുള്ള ആ കെസർ ഒഴിവാക്കിയിട്ട് സിസ്റ്റം അതുണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് ഈ 9 മാത്രം പറയുക എന്നുള്ളതായ ആ പതിവാണ് ഇവിടെ പിന്നെ നിഴലിക്കുന്നത്, വെളിവാകുന്നത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോ പിന്നെ പൂർവികരായ പിൽക്കാലക്കാരായ വലിയൊരു പക്ഷം ആ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം ഈ ദിസൻ എന്നുള്ളതുകൊണ്ട് എന്താണ്, അത് ചന്ദ്രവർഷ കണക്ക് പ്രകാരമുള്ളതായ വ്യത്യാസമാണ്. അപ്പൊ ഇതും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി അവരുടെ അഭിപ്രായത്തിൽ എന്തില്ല, അതില് അപാകതില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് അബ്സിർ ബിഹി വഅസ്മിഅ ما لهم من دونه من ولي ولا يشرك في حكمه احدا قل പറയുക, അല്ലാഹു അഅലമു ബിമാ ലബിസു. അല്ലാഹു സുബ്ഹാനഹു വതആല അഅലമു നന്നായി അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമാ ലബിസു അവർ താമസിച്ചതിനെ കുറിച്ച്. മാ ലബിസു പറഞ്ഞാല് അവർ താമസിച്ചത് അല്ലെങ്കിൽ അവരുടെ താമസം. അഅലമു ബി അതാണ് കൂടുതൽ അറിയുന്നവൻ. അപ്പൊ അല്ലാഹു അഅലം ബിമാ ലബിസു അവർ താമസിച്ചതിനെ കുറിച്ച്, അതെങ്ങനെ അത് എത്ര കാലം തുടങ്ങിയതൊക്കെ നന്നായി അറിയുന്നവൻ ആരാകുന്നു, അല്ലാഹു ആകുന്നു. ഞാൻ പറഞ്ഞില്ല ഇബ്നു അബ്ബാസ് പറഞ്ഞ എന്താണ്, ഈ ലബിസു ഫി കഹ്ഫി സലാസമയത്തിൽ സിനീൻ വസ്ദാദു തിസ എന്നുള്ളത് വേദക്കാരെ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോ അവർ പറഞ്ഞിട്ട് അഭിപ്രായമാണെന്നാണ്. അദ്ദേഹം അതേപോലെ തന്നെ ചില മുഫസ്സിരുകൾ അത് പറയാൻ കാരണം അള്ളാഹു ഇങ്ങനെ ഇവിടെ പറഞ്ഞ കാരണത്താലാണ്. അവരത് പറഞ്ഞപ്പോ അള്ളാഹു പറയാണ് കുലില്ലാഹു ആലം ബിമാ ലബിസു, നിങ്ങൾ അങ്ങനെ തർക്കിക്കാൻ പോണ്ട, അള്ളാഹുക്കാണ് അവർ താമസിനെ കുറിച്ച് നന്നായി അറിയുക എന്നാണ് പറഞ്ഞത് ഇബ്നു അബ്ബാസ്. പക്ഷെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞില്ല, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഹിക്കായത്താണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് വേദക്കാർ ആ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഇത്രയാണ് അത്രയാണ് തർക്കിക്കാൻ പോണ്ട, അള്ളാഹുക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം, അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം കുലില്ലാഹു ആലം ബിമാ ലബിസു, അള്ളാഹു ആകുന്നു അതിനെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയുന്നവൻ. ലഹു ഗൈബു സമാവാതി വൽ അർദ്, കാരണം എന്താ, ലഹു അള്ളാഹുവിന് മാത്രമാകുന്നു ഗൈബു സമാവാത്ത്, വാനങ്ങളുടെ അദൃശ്യ ജ്ഞാനം. വൽ അർദ്, വൽ അർദ് എന്താ, ഭൂമിയുടെയും. അപ്പൊ ഭൂമിയിൽ ആകാശത്തിൽ അദൃശ്യജ്ഞാനം ആർക്കിൽ മാത്രമുള്ളതാ, ലഹു അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ലഹു എന്നുള്ളതിനെ മുന്തിപ്പിച്ചു, ഗൈബു സമാവാതി വൽ അർദ് ലഹു എന്ന് പറയേണ്ടതിനെ ലഹു എന്നുള്ളതിനെ മുന്തിപ്പിച്ചു. അതെന്തിനാ, അള്ളാഹുവിന് പ്രത്യേകവും മാത്രവുമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാ. അപ്പോ വാനങ്ങളിലെ ഗൈബ്, ഭൂമിയിലെ ഗൈബ്, വാനങ്ങളിലുള്ളവരുടെ, ഭൂമിയിലുള്ളവരുടെയൊക്കെ അതിൽ പെട്ട്, അവക്കിടയിലുള്ളതിൻ്റെതും പെട്ട്, അതിലൊക്കെ അദൃശ്യ ജ്ഞാനം അത് അള്ളാഹുവിന് മാത്രമുള്ളതാകുന്നു. അബ്സിർ ബിഹി വഅസ്മിഉ, എന്താ അബ്സിർ ബിഹി വഅസ്മിഉ, അബ്സിർ ബിഹി അസ്മിഉ ബിഹി എന്നൊക്കെ പറഞ്ഞത് താജുബിന്റെ സീഗയാണ്. താജുബിന്റെ സീഗ എന്ന് കേട്ടാ സീഗത്തു താജുബ്, സീഗത്തു താജുബ് എന്ന് പറഞ്ഞാല് ആശ്ചര്യം കൂടാൻ വേണ്ടിയിട്ടാണ്. അതിന് പ്രയോഗിക്കുക, മാ അഫ്അല, അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി, ഈ വസ്നാണ്. മാ അഫ്അല അഫ്ഇൽ ബിഹി, രണ്ട് സീഗകളാണ് അതിനുള്ളത്. ആശ്ചര്യത്തിൽ പറയാനാണ്. ഇപ്പൊ ഒരാള് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അറബിയിൽ പറയും മാ അഖലഹു, ഇതാ മാ അഖലഹു എന്നാ, ആ എന്തൊരു ബുദ്ധിമാനാണെന്ന് പറയും. എന്തൊരു ബുദ്ധിമാൻ, നിർത്തണ, എന്തൊരു ബുദ്ധിമാനാണെന്ന് പറയും. ഇപ്പൊ ഞാൻ പറയാം, എന്തൊരു ബുദ്ധിമാനാണ് ആ അർത്ഥാണ്. അതിന് ഈ സീഗയെ പ്രയോഗിക്കാം, മാ അഫ്അല, അല്ലെങ്കിൽ അഫ്ഇൽ ബിഹി, ആഖിൽ ബിഹി എന്ന് പറയും. ഇതൊരു ബുദ്ധിമാനാണെന്നുള്ളതിന് അങ്ങനെ പറയും. മാ അഫ്സഹു എന്ന് പറയും, എന്തൊരു സാഹിത്യകാരനാണ്, അല്ലെങ്കിൽ അഫ്സിഹ ബിഹി, നല്ല സാഹിത്യകാരനാണെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കും. അതിനാണ് സീഗത്തു തഅജ്ജുബ് എന്ന് പറയും. വ്യാകരണത്തിൽ നഹവിൽ ഇതൊരു അധ്യായമാണ്, ഇത് അധ്യായം. അതുമായി ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളുണ്ട്. ഇങ്ങനെ ഇത് എല്ലായിടത്തൊന്നും പ്രയോഗിക്കൂല, എല്ലാവർക്കും പ്രയോഗിക്കൂല. അതിന് ചില പ്രത്യേക ക്രിയകളും അതിന് കുറെ ഷർത്തുകളൊക്കെ ഉണ്ട്. അതിനാണ് സീഗത്തു തഅജ്ജുബ് എന്ന് പറയാം. ആശ്ചര്യത്തിൽ അങ്ങനെ പറയും, മനസ്സിലല്ലേ. പിന്നെ ഒരു കവി അസ്മഴി എന്ന് പറയുന്ന അബ്ബാസി കവി അബ്ദുൽ മലിക് അല്ല അസ്മഴി, ഒരിക്കൽ മരുഭൂമി കൂടി ഇങ്ങനെ പോവാണ്. മരുഭൂമി കൂടി ഇങ്ങനെ പോകുമ്പോൾ അസ്മഴി തന്നെ ഭയങ്കര നിപുണനായ കവിയാണ്, മൂപ്പരന്റെ നിപുണനാണ്. ആ മൂപ്പരെന്ത് ചെയ്തു, ഒരു കുടിലുണ്ട്. കുടില് കണ്ടപ്പോ ആ കുടിലിൽ നിന്ന് രണ്ട് വരി കവിത ഇങ്ങനെ കേൾക്കുകയാണ് മൂപ്പര്. അപ്പൊ ആ കവിതയിൽ അതൊരു പെണ്ണാണ് പാടുന്നത്. അവൾ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലി ഖബൽതു ഇൻസാനൻ ബിഗൈരി ഹില്ലി മുദഇബുൻ മുനഇമുൻ ഫീ ദല്ലി ഫൻതസഫ ലൈലു വലം ഉസല്ലി. നല്ല ഭംഗിയാണ് ഈ കവിതന്റെ അതിന്റെ ആ കൂർവ ഒക്കെ കണ്ടില്ലേ. അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലി, ആ പകുതി അവസാനിച്ചപ്പോൾ കുല്ലി. അതേപോലെ തന്നെ ഖബൽതു ഇൻസാനൻ ബിഗൈരി ഹില്ലി എന്നാണ് അർത്ഥം. കുറച്ചൊരു മഞ്ഞ നിറത്തിലാണ്. ഏതായാലും ഈ കവിതയുടെ കൂർവ ഭയങ്കര സാഹിത്യമാണ്, ഭയങ്കര സാഹിത്യത്തിലാണ് ഈ കവിത. അപ്പോ അസ്മ ഇത് കേട്ടപ്പോ അതൊരു പെണ്ണാണ് പാടുന്നത്. അവൾ പറയ, അപ്പൊ ഖാത്തലക്കില്ല മാ അഫ്സഹക്കി, ഖാത്തലക്കില്ല മാ അഫ്സഹക്കി, ഇങ്ങനെ ആശ്ചര്യം ഉണ്ടാകുമ്പോൾ അറബികൾ പറഞ്ഞുകൂടാണ്. മാ അഫ്സഹക്കി, എന്തൊരു സാഹിത്യകാരിയാണ് നീ എന്തൊരു സാഹിത്യകാരനെയാണ് പെണ്ണെ നീ, നല്ല ഭയങ്കര കവിതയാണല്ലേ. അപ്പൊ ഓള് ആ ഓളൈൻ്റെ ടെൻറ്റിലിരിക്കല്ലേ, ഓളൈൻ്റെ ഉള്ളെന്ന്. പിന്നെ ഓള് പറയാണ്, പിന്നെ എന്റെ ഈ രണ്ടു വരി കവിത വലിയ സാഹിത്യം മനുഷ്യ, നീ അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ടില്ലേ, ആ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എന്റെ ഈ കവിത ഒരു സാഹിത്യമായിട്ട് നീ എണ്ണുമോ എന്ന് അസ്മാവിനോട് ചോദിച്ചു. അപ്പൊ അസ്മായി ആകെ നാണം കെട്ട്. അപ്പൊ എന്റെ പ്രതികരണം കേട്ടപ്പോ ഇപ്പൊ ഏതായത്താണെന്ന് ചോദിച്ചപ്പോ, അപ്പൊ അവര് പറഞ്ഞ് വഔഹൈന ഇല ഉമ്മി മൂസ അൻ അർദിഇ ഫൈദ ഖിഫ്തി അലൈഹി ഫൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്ന റദുഹു ഇലൈക വജാഇലുഹു മിനൽ മുർസലീൻ. ഈ ആയത്ത് അതിനേക്കാൾ വലിയ സാഹിത്യമുള്ള ഒരു കവിതയും ലോകത്തില്ല എന്നാ പെണ്ണ് പറഞ്ഞു. എന്നിട്ട് അവള് പറയാണ്, ഈ ആയത്തിൽ രണ്ട് പ്രസ്താവനകൾ, രണ്ട് കൽപ്പനകൾ, രണ്ട് വിരോധങ്ങൾ, രണ്ട് സന്തോഷ വാർത്തകൾ, രണ്ട് സന്തോഷ വാർത്തകൾ, ഇതൊക്കെ അടങ്ങിയ ഒരായത്താണിത്. രണ്ട് പ്രസ്താവനകളുണ്ട്, രണ്ട് പ്രസ്താവനാവചനങ്ങൾ, അതേപോലെ രണ്ട് കൽപ്പനകൾ, രണ്ട് വിരോധങ്ങൾ, രണ്ട് സന്തോഷ വാർത്തകൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു ചെറിയ ആയത്തുള്ളത്. ഈ ആയത്ത് പഠിച്ച ഒരാൾ ഒരിക്കലും ഇന്ത്യ കവിത കേട്ടാൽ ഒരിക്കലും അത് സാഹിത്യമാണെന്ന് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്ത് ചെയ്തെന്നാണ്, അസ്മായിയെ കുറവാക്കി എന്നാണ്. ആയത്തിലെന്താ അത്? പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഖസസിൽ പറയുന്ന ആയത്താണ്. ഏതായാലും ഇവിടെ നമ്മളുടെ വിഷയം അതെന്താണ്? അസ്മായി ആ കവിത കേട്ട പറഞ്ഞു, മാ അഫ്സഹക്കി, പെണ്ണെ എന്തൊരു സാഹിത്യകാരിയാണെന്ന്, എന്തൊരു വാചാട്ടോപ്പം തുളുമ്പുന്ന, അല്ലെങ്കിൽ പിന്നെ വജാട്ടോപ്പാങ്കുരിത്തമുള്ള പെണ്ണാണ് എന്നർത്ഥത്തിൽ പറഞ്ഞു അവിടെ. അതാണ് സീഹത്തു താജ്ജുബ്. അപ്പൊ അതിന് ഇങ്ങനെ പിന്നെ മാ അഫ്അല, അല്ലെങ്കിൽ അഫ്അൽ ബിഹി. അപ്പൊ ഇവിടെ ഒന്നുകിൽ മാ അബ്സറഹു മാ അസ്മഅഹു എന്ന് പ്രയോഗിക്കും, അല്ലെങ്കിൽ അബ്സിർ ബിഹി വ അസ്മിഅ ബിഹി ഇങ്ങനെ പ്രയോഗിക്കും, അസ്മിഅ ബിഹി എന്ന് പ്രയോഗിക്കും. അവിടെ അർത്ഥം എന്താ? അർത്ഥം എന്താ? അപ്പൊ പറയാ, അബ്സിർ ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം പിന്നെ നന്നായി കേൾക്കുന്നവനാകുന്നു. അത് ആശ്ചര്യത്തിൽ, ആശ്ചര്യത്തിലാണ്. കാണുന്നവനാകുന്നു അബ്സിർബിഹി, അബ്സിർബിഹി എന്നിങ്ങനെ ആശ്ചര്യത്തിൽ അർത്ഥം പറയപ്പോ. മാ അബ്സറു എന്നാ എന്തൊരു കാഴ്ച, എന്തൊരു കാഴ്ചയുള്ളവനാകുന്നു അള്ളാഹു. അതാണ് അബ്സിർബിഹി എന്ന് പറഞ്ഞാൽ എന്തൊരു കാഴ്ചയുള്ളവനാകുന്നു അള്ളാഹു. ചെറുത് വലുത്, അടുത്തത് അകന്നത്, നേർത്തത് കടുത്തത്, തെളിഞ്ഞത് ഒളിഞ്ഞത്, കനത്തത് മെലിഞ്ഞത്, ഗോചരം അഗോചരം, ഈ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാം കാണുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടാണ് അബ്സിർ ബിഹി, എന്തൊരു കാഴ്ചയുള്ളവനാകുന്നു അള്ളാഹു. അസ്മിഅ ബിഹി എന്തൊരു കേൾവി ശക്തിയുള്ളവനാകുന്നു അള്ളാഹു. അള്ളാഹിന്റെ കേൾവിക്കും അങ്ങനെയാണ്, അടുത്തത് അകന്നത് വ്യത്യാസമല്ല, നേർത്ത സ്വരം കടുത്ത സ്വരം വ്യത്യാസമല്ല, പിന്നെ അടുത്തത് അകന്നത് വ്യത്യാസമല്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മമായിട്ട് കേൾക്കും. അതാണ് വഅസ്മി, എന്തൊരു കേൾവിയ ശക്തിയാകുന്നു അവനുള്ളത്, അള്ളാഹുവിനുള്ളത്. അപ്പോ ഖുലില്ലാഹു ആലമു ബിമാ ലബിസു ലഹു ഗൈബു സമാവാതി വൽ അർദ് അബ്സിർ ബിഹി വഅസ്മി مَا لَهُمْ مِنْ دُونِهِ مِنْ وَلِيٍّ وَلَا يُشْرِكُ فِي حُكْمِهِ أَحَدًا مَا لَهُمْ أَوْرَكَ إِلَّا مَا اسْتِنَافِيَا مَا نَافِيَا مَا لَهُمْ أَوْرَكَ إِلَّا مِنْ دُونِهِ اللَّهُ وَكُودَادَ مِنْ وَلِيٍّ وَلِيٌّ നാലി രക്ഷാധികാരി മിൻ സായിദതാണ് അപ്പോൾ എന്താ തൗക്കീദിന് വേണ്ടിയിട്ട് മിൻ വലി എന്നാണ് യാതൊരു വലിയും ഒരു വലിയും ഇല്ല എന്നർത്ഥം ും അവർക്കില്ല മിന്ദൂനി അള്ളാഹുവെ കൂടാതെ മിൻ വലിയിൻ യാതൊരു രക്ഷാധികാരിയും ആർക്കില്ല നമ്മുടെ പറയുന്നത് മാലഹു അവർക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്കില്ല മൂന്ന് അഭിപ്രായങ്ങളാണ് ഒന്ന് അസ്ഹാബുൽ കഹ്ഫിനില്ല മാലഹും അസ്ഹാബുൽ കഹ്ഫിനില്ല മിന്ദൂനി അള്ളാഹുവെ കൂടാതെ മിൻ വലിയിൻ ഒരു രക്ഷാധികാരിയില്ല വേറെ വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത് അസ്മാലഹും ഈ തർക്കിക്കുന്നവർക്കില്ല അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന വേദക്കാർക്കില്ല മിൻ ദൂനിഹി അള്ളാഹുവെ കൂടാതെ മിൻ വലിയിൻ യാതൊരു രക്ഷാധികാരിയും അപ്പൊ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർക്ക് അള്ളാഹു അല്ലാതെ യാതൊരു രക്ഷാധികാരിയില്ല അതുകൊണ്ട് പഠിച്ചവൻ പറഞ്ഞത് കേട്ട് അള്ളാഹു പറഞ്ഞതിനെ സത്യപ്പെടുത്തി അംഗീകരിച്ച് നടന്നോട്ടെ എന്നുള്ള മാനയിൽ മൂന്നാമത്തെ അഭിപ്രായം മാലഹും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു വന്ന മക്കത്തെ മുശ്രിഖ് മാലഹും ഈ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കില്ല മിന്ദൂനി അള്ളാഹുവെ കൂടാതെ മിം വലിയൻ ഒരു രക്ഷാധികാരിയില്ല മൂന്നർത്ഥമായാലും അതിലെന്തില്ല വ്യത്യസ്ത ആശയങ്ങളാണ് അസ്ഹാബുൽ കഹ്ഫിനുമില്ല തർക്കിച്ച വേദക്കാരിക്കുമില്ല ചോദ്യം ഉന്നയിച്ചു വന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കും ഇല്ല മിന്ദൂനി അള്ളാഹുവെ കൂടാതെ മിം വലിയൻ ഒരു വലിയുമില്ല രക്ഷാധികാരിയുമില്ല അള്ളാഹു പങ്കുചേർക്കുകയില്ല ഭവിസ്തീനാഫിയ ലാ യുഷിരിക്കു അവൻ പങ്കുചേർക്കുകയില്ല ഫി ഹുക്മിഹി തന്റെ തീരുമാനത്തിൽ ഹുക്മിൽ വിധിയിൽ അഹദൻ ഒരാളെയും റഹ്മക്കല്ല അവിടെ വലാ യുഷിരിക്കു എന്നാണ് യുഷിരിക്കു അള്ളാഹു പങ്കുചേർക്കുകയില്ല നിരാകരണത്തിനാണ് ഇവിടെ ലാ നാഫിയയാണ് അതുകൊണ്ടാണ് യുഷിരിക്കു എന്ന് പറഞ്ഞത് അവൻ പങ്കുചേർക്കുകയില്ല അത് ഖബറാണ് പ്രസ്താവനയാണ് പങ്കുചേർക്കരുത് എന്ന വിരോധമല്ല ആ വിരോധം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇവിടെ പ്രസ്താവനയാണ് വലാ യുഷിരിക്കു ഖബറാണത് പ്രസ്താവനയാണ് അള്ളാഹു പങ്കുചേർക്കുകയില്ല ഫി ഹുക്മിഹി തന്റെ തീരുമാനാധികാരത്തിൽ അഹദൻ ഒരാളെയും ഇത് വിശുദ്ധ ഖുർആനിലെ മൊത്തത്തിൽ എല്ലാ ഖിറാഅത്തിന്റെയും പ്രത്യേകതയാണ് വലാ യുഷിരിക്കു ഫി ഹുക്മിഹി എന്നുള്ളത് പക്ഷേ ഇബ്നു ആമിർ അശ്ശാമി ഏഴ് ഖുറായങ്ങളിൽ അറിയപ്പെട്ട ഒരു ഖാരിയാണ് ഇബ്നു ആമിർ അശ്ശാമി അബ്ദുള്ള ഇബ്നു ആമിർ അശ്ശാമി അദ്ദേഹത്തിന്റെ ഖിറാഅത്തിലുള്ളത് വലാ തുഷ്രിക് എന്നാണ് വലാ തുഷ്രിക് ഫി ഹുക്മിഹി അഹദ എന്നാണ് അപ്പൊ എന്താ അതിന്റെ അർത്ഥം വലാ തുഷ്രിക് നീ പങ്കുചേർക്കരുത് ഫി ഹുക്മിഹി അള്ളാഹുവിന്റെ ഹുക്മിൽ അഹദൻ ആരെയും അവിടെ വലാ തുഷ്രിക് എന്നാകുമ്പോ ലാ നാഹിയയായി തുഷ്രിക് എന്നുള്ളത് എന്തായി കൽപ്പന ക്രിയ കൽപ്പനക്കുള്ളതായി വലാ തുഷ്രിക് അപ്പോ പ്രസ്താവന അല്ല അപ്പൊ എന്താ ഇൻഷാ ആയി അമ്രായി കൽപ്പനയായി പക്ഷെ ആ ഖിറാഅത്ത് ഇബ്നു ആമിർ അശ്ശാമിയുടെ മാത്രം ഖിറാഅത്താണ് പക്ഷെ ജുംഹൂറിന്റെ ഖിറാഅത്ത് അതാണ് ശരി വലാ യുഷിരിക്കു ഫി ഹുക്മിഹി അഹദ അള്ളാഹു പ്രസ്താവിക്കാണ് അള്ളാഹുവിന്റെ ഹുക്മിൽ വിധി തീരുമാനത്തിൽ ഒരാളെയും അള്ളാഹു പങ്കുചേർക്കൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹുക്മിൽ പെട്ടതാണ് അള്ളാഹു ഹലാലാക്കണ വിഷയം അല്ലെ ഹലാലാക്കുന്നതിൽ അള്ളാഹു ഹലാലാക്കുന്നതിൽ ഒരാളെയും പങ്കുചേർക്കൂല അതേപോലെ തന്നെ ഹറാമ് അള്ളാഹുവിന്റെ ഹുക്മാണ് മനസ്സിലല്ലേ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖളാ വിധി മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ പിന്നെ കൗനിയായ തീരുമാനങ്ങളുണ്ട് ഷറഈയായ തീരുമാനങ്ങളുണ്ട് ഖളാഅുകൾ വിധികളുണ്ട് ഇതിലൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വിധിച്ചതല്ലാതെ മറ്റൊരാൾ ആ വിധിയിൽ പങ്കുചേർക്കുകയില്ല ولا يشرك في حكمه احد അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ